അദ്ദർസു സ്ഥാനം രണ്ടാമത്തെ പാഠം. പിന്നെ നമുക്ക് ആദ്യം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദർസാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രീതി ഓരോ ദർസുകളുടെ രൂപത്തിലാണെന്നുള്ളതെന്ന് പറയുള്ളു. ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം, അങ്ങനെ തന്നെയാണ് ദർസുകൾ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദർസ് അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നുകൾ, ഇസ്ലാമിന്റെ അർക്കാനുകൾ. ഇതിന്റെ PDF ഇതിൽ കാണാം. നിർബന്ധമായിട്ടും ഈ ദർസ് ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾ ഇതിന്റെ PDF കൂടി ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് പ്രത്യേകിച്ച് ഫായ്ദ ഒന്നും കിട്ടില്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദർസു സാനി അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നുകളാണ്, റുക്നിന്റെ ജംആണ് അർക്കാൻ. ബയാനു അർക്കാനുൽ ഇസ്ലാമിൽ ഹംസ, ഇസ്ലാമിന്റെ അഞ്ച് റുക്നുകളുടെ ബയാൻ വിശദീകരണം. അവ്വലുഹ വഅലമുഹ, അതിലേറ്റവും ഒന്നാമത്തതും ഏറ്റവും മഹത്തരമായതും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഷെയ്ഖ് ബിൻ ബാസിന്റെ മത്തിനാണ് ഞാൻ വായിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. അപ്പോൾ അതാണ് അതിലേറ്റവും ഉന്നതമായിട്ടുള്ളത്. അതെങ്ങനെ വിശദീകരിക്കുന്നത്? ബി ഷറഹി മഅനിഹ, അതിന്റെ മഅന വിശദീകരിച്ചുകൊണ്ട്, ഷറഹ് വിശദീകരണം മഅന. അപ്പോൾ അതിന്റെ വിശദീകരണം അതിന്റെ അർത്ഥത്തോടുകൂടി മാ ബയാനി ഷുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷുറൂത്തുകൾ ബയാൻ ചെയ്യുന്നതിന്റെ കൂടെ. അപ്പോൾ അതിന്റെ ഷുറൂത്തുകളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് ഷുറൂത്തുകളുണ്ട്, അതിന്റെ ഷുറൂത്തുകളും വിശദീകരിക്കുന്നുണ്ട്. വ മഅനഹ, അതിന്റെ മഅന, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നുള്ളതിന്റെ മഅന. ലാ ഇലാഹ എന്താണ്? ലാ ഇലാഹ നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിഷേധിക്കുകയാണ്. നാഫിയൻ എന്ന് പറഞ്ഞാൽ നിരാകരിക്കണം, നഫ നിരാകരിച്ചു നിഷേധിച്ചു. നാഫിയൻ ജമീഅമായി ഉബദു മിൻ ദൂനില്ലാ, മാ ഉബദു ആരാധിക്കപ്പെടുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, ജമീഅമായി ഉബദു മിൻ ദൂനില്ലാ, അതാണ് ലാ ഇലാഹ. അപ്പൊ ലാ ഇലാഹ അതെന്താണ്? നഫിയാണ്, നാഫിയൻ അവിടെ നിഷേധമാണ്, നിരാകരണമാണ്. എന്തിനാണ് അവിടെ നിരാകരിക്കുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിരാകരിക്കണം. ഇല്ലല്ലാ, ഇല്ലല്ല എന്നുള്ളതിന്റെ അർത്ഥം മുസ്ബിത്തൻ, അത് ഇസ്ബാത്താണ്, അസ്ബത്ത ഇസ്ബിത്തു മുസ്ബിത്ത് ഇസ്ബാത്ത്, അവിടെ സ്ഥിരീകരണം, സ്ഥിരീകരണം ഉറപ്പിക്ക. എന്ത്? ഇല്ലല്ല എന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കണം. അൽ ഇബാദത്തലില്ലാഹി വഹ്ദഹു ലാ ശരീകലഹു, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്, അവനതിൽ ശരിക്കില്ല, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് കൊടുക്കേണ്ടത്. അതിന്റെ സ്ഥിരീകരണം, അപ്പൊ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അതിന്റെ മഅന. അപ്പൊ ഒന്ന് നഫിയാണ്, ഒന്ന് ഇസ്ബാത്താണ്. ഇത് ഷെയ്ഖ് ബിൻ ബാസിന്റെ മത്തിന്. ഇനി ഇതിന്റെ ഷർഹ് നോക്കിക്കോ. അപ്പൊ എന്താണ് മത്തിൽ പറഞ്ഞത്? ഇസ്ലാമിന്റെ അഞ്ച് റുക്നുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ഏതാണ്? ഷഹാദത്ത്. ഇനിയാണ് രണ്ട് ഷഹാദത്തുകൾ, അതായത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അതിന്റെ മഅന എന്താണ്? അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ എന്താണ്? അപ്പൊ ലാ ഇലാഹിന്റെ മഅന പറഞ്ഞു, ലാ ഇലാഹദിന്റെ മഅന എന്താണ്? നഫിയാണ്. അവിടെ എന്തിനാണ് നഫി ചെയ്യുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും നഫി ചെയ്യാൻ നിരാകരിക്കണം. പിന്നെ ഇല്ലല്ലാ എന്നുള്ളത് അവിടെ മുസ്ബിത്താണ്, അവിടെ സ്ഥിരപ്പെടുത്തണം. എന്തിനാണ് സ്ഥിരപ്പെടുന്നത്? ഇബാദത്ത് അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇതാണ് മത്തന്. അഷ്റഹ് ഷറഹ് നോക്കും. ഷറഹ് വായിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിളയുടെ ഷറഹാണ്. അൽ ഇസ്ലാമു ലഹു അർക്കാനുൻ ലാ യഖൂമു ഇല്ലാ അലൈഹ, ഇസ്ലാമിന് റുക്നുകളുണ്ട്, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ റുക്നുകളിലാണ്. വർ റുക്നു, എന്താണ് റുക്നു എന്ന് പറഞ്ഞാൽ? റുക്നു എന്താണ്? വജാനിബ് ശൈഇൽ അഖ്വ, ഒരു വസ്തുവിന്റെ ഒരു സംഗതിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗമാണ് റുക്നു. അല്ലാതെ ലാ യഖൂമു ശൈഉ ഇല്ലാ അലൈഹി, ആ റുക്നിന്മേലാണ് മറ്റുള്ളത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, ആ റുക്നിൽ അല്ലാതെ അതിന് നിലനിൽപ്പില്ല, അതാണ് റുക്നു. മസലു അർക്കാൻ ഇസ്ലാമി മസലുൽ അഅ്മിദത്തി ഫിൽ ബുനിയാൻ, ഇസ്ലാമിന്റെ റുക്നുകൾ ഏതുപോലെയാണ്? ഒരു കെട്ടിടത്തിന്റെ ഒരു ബിൽഡിംഗിന്റെ ഫില്ലറുകൾ പോലെയാണ്. അപ്പൊ അതാണ് അർക്കാനുകൾ, റുക്നുകൾ. അപ്പൊ മനസ്സിലായല്ലോ റുക്നിന്റെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. അവ ഒരു കെട്ടിടത്തിന്റെ ഒരു ബിൽഡിംഗിന്റെ തൂണുകൾ, അതിന്റെ ഫില്ലറുകൾ ഏതുപോലെയാണോ അതേപോലെയാണ് എന്ത്? ഇസ്ലാമിലെ റുക്നുകൾ, ആ റുക്നുകളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഒരു ഒരു കവിത ഉദ്ധരിച്ചതാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ. തൂണുകളിലല്ലാതെ വീട് പണിതിട്ടില്ല. അതേപോലെ തന്നെ കുറ്റി അടിച്ചിറക്കി ഉറപ്പിക്കണം, ഇല്ലാതെ എന്തില്ല, തൂണുകളുമില്ല. അപ്പൊ ഇത് രണ്ടും വേണം, കുറ്റി ശരിക്ക് ഉറപ്പിക്കണം, അതില്ലാതെ തൂണുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. തൂണുകളില്ലാതെ ഒരു ബിൽഡിങ്ങിനും വീടുകൾക്കും അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്കും നിലനിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഇത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ്. കവിതയ്ക്ക് വേറെയും വരികളുണ്ട്, നമ്മൾക്ക് വേറെ മനസ്സിലാകാം. അപ്പൊ ശരിക്കെന്ത് ചെയ്യണം, കുറ്റികൾ ഉറപ്പിച്ചു നിർത്തണം. ആ കുറ്റികൾ ആവശ്യമാണ്. ആ കുറ്റികളിലാണ് എന്ത് ബിൽഡിങ്ങുകൾ പുറത്തുയർത്തപ്പെടുന്നത്. അതേപോലുള്ള കുറ്റികളാണ്, ഫില്ലറുകളാണ് ഇത് ഇസ്ലാമിന്റെ റുക്കനുകൾ. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട്. പക്ഷെ റുക്കനുകൾ, ആ റുക്കനുകളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഫർഖാൻ ഇസ്ലാമി, അപ്പോൾ ഇസ്ലാമിന്റെ റുക്കനുകൾ എന്ന് പറഞ്ഞാൽ ദാഇമുഹു വഅമിദുഹു, അതിന്റെ തൂണുകളാണ്, അതിന്റെ ബീമുകളാണ്, ഫില്ലറുകളാണ്. വജവാനിബുൽ അഖ്വാ അല്ലത്തിലായ ഖൗമുൽ ഇസ്ലാം ഇല്ലാ അലൈഹ, അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗമാണ്, അതിലല്ലാതെ എന്തില്ല, ഇസ്ലാമിന് നിലനിൽപ്പില്ല. അപ്പൊ ഇസ്ലാം നിലനിൽക്കുന്നത് ഈ അഞ്ച് തൂണുകളിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഈ അഞ്ച് തൂണുകളിലാണ്, റുക്കനുകളിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. അപ്പൊ ഒരു ബിൽഡിങ്ങിന് ഏതുപോലെയാണ് അതിന്റെ ഫില്ലറുകൾ, അതേപോലെയാണ് ഇസ്ലാമിന് ഈ തൂണുകൾ. വൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം? ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി തബാറക വതആല ബിത്തൗഹീദി, ഏകത്വം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കലാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, മുഹീദായിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാം. ഫമൻ അബാൻ യസ്തസ്ലിമ ലില്ലാഹി ഫഹുവ മുസ്തക്ബിർ, ഒരാൾ അള്ളാഹുവിന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കാൻ കിബർ കാണിച്ചാൽ അവൻ വിസമ്മതിച്ചാൽ അവൻ ആരാണ്, മുത്തക്കബ്ബിറാണ്, അഹങ്കാരിയാണ്. അവൻ ഇസ്തസ്ലമ ലില്ലാഹി വലി ഗൈരിഹി ഫഹുവ മുശ്രിക്. ഇനി ഒരാൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടു, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കീഴ്പ്പെട്ടു, അവൻ യഥാർത്ഥത്തിൽ ആരാണ്, മുശ്രിക്കാണ്. വബിഹാദ യുഅലമു അന്നൽ ഇസ്ലാമ യുലാദ്ദുഹു അംറാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം രണ്ട് കാര്യങ്ങൾക്കെതിരാണ്. രണ്ട് കാര്യങ്ങൾ അതിനോട് എതിരാവുന്നു. ഒന്ന് അൽ ഇസ്തിക്ബാർ വശിർക്ക്, രണ്ട് ഒന്ന് കിബറും മറ്റൊന്ന് ഷിർക്കും. അവ രണ്ടും ഒരാൾക്ക് പാടില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, മുഹീദായിക്കൊണ്ട് അള്ളാഹുവിന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കലാണ്. അവിടെ ഷിർക്ക് പാടില്ല. അപ്പൊ ഇത് രണ്ടും പാടില്ല. ഇസ്ലാമിന്റെ ആദർശത്തെ ഉൾക്കൊള്ളണം. അതൊരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതെന്താണ്, അത് കിബറാണ്. ആദർശത്തെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചാൽ മാത്രം പോരാ, അതെന്തായിരിക്കണം, ഖാലിസായിരിക്കണം, ഷിർക്കില്ലാത്ത വിശ്വാസമായിരിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം നാസ്തികത, യുക്തിവാദം, ഈശ്വരവാദം ഇതൊക്കെ വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ വെച്ചാൽ കിബറാണ്, അഹങ്കാരം മാത്രമാണ്. അപ്പൊ ഇസ്ലാമിന്റെ നൂറ് ഒരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതെന്താണ്, കിബർ. അത് രണ്ടിനും, ഇത് രണ്ടും ഇസ്ലാമിനെതിരാണ്, കിബറും ഷിർക്കും. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഷിർക്കില്ലാതെ മുഹീദ് ആയിക്കൊണ്ട് തൗഹീദ് അള്ളാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക. വൽ ഇസ്ലാം യഖൂമു അല അർക്കാനിൽ ഖംസ, അഞ്ച് റുക്കനുകളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ബയ്യനഹ നബിയുൽ കരീം അലൈഹി സ്വലാത്തു വസ്സലാം ഫി ഹദീസി ഇബ്നു ഉമർ, എന്താണ് അതിന്റെ തെളിവ്? ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു അഞ്ച് റുക്കനുകളുണ്ട്. ഇനി അതിന്റെ തെളിവുകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അതാ ഷർഹ് അങ്ങനെ വിശദീകരിച്ചു പോകണം. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന റിസാലയാണ്. അപ്പൊ അതിന്റെ ഷർഹ് കൂടി പഠിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അത് എന്താണെന്നുള്ള മനസ്സിലാണത്. അപ്പൊ അഞ്ച് റുക്കനുകളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനുള്ള തെളിവ് എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. ഏതാണ് ഹദീസ്? ഖാല നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബുനിയ അലാ ഖംസിൻ, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഇഖാമി സ്വലാത്ത് വഇതാഇ സകാത്ത് വസിയാമി റമളാൻ വഹജ്ജിൽ ബൈത്ത്. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹദീസിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, ബുഖാരി മുസ്ലിം. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫഹാദിഹിൽ ഖംസത്തു അർക്കാൻ ലിൽ ഇസ്ലാം, ഈ അഞ്ചെണ്ണം ഇസ്ലാമിന്റെ റുക്കിനുകളാണ്. ഇത് റുക്കിനുകളാണ്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം മാത്രമല്ല, അതിന്റെ റുക്കിനുകളാണ്. ഈ പറഞ്ഞ അഞ്ചെണ്ണം നേരത്തെ നമ്മൾ ഇമാം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇമാം കാര്യങ്ങൾ എന്നുള്ളത് ആറെണ്ണം മാത്രമല്ല, ഇതേപോലെ അഞ്ചെണ്ണം മാത്രമല്ല, പക്ഷെ ആ റുക്കിനുകളാണെന്ത്, അഞ്ചെണ്ണം. റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ ഫില്ലറുകളാണ്. ഈ അഞ്ച് റുക്കിനുകളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വഅമിദത്തുൽ ആഖുമു ഇല്ലാ അലൈഹ, ഇത് അതിന്റെ തൂണുകളാണ്, ഈ അഞ്ചെണ്ണത്തിലല്ലാതെ അതിന് നിലനിൽപ്പില്ല. അപ്പൊ ഒരു മുസ്ലിം ആകണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നിർബന്ധം. വഅലമു ഹാദിഹിൽ അർക്കാനി വഅലാഹ ശഹനൻ, ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ ഈ രണ്ടു മൂന്ന് പാരഗ്രാഫിൽ മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ അഞ്ച് റുക്കിനുകൾ, ആ റുക്കിനിന്റെ അർത്ഥം പറഞ്ഞു, അതിന്റെ തെളിവും പറഞ്ഞു. ഇനി അഞ്ച് റുക്കിനുകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത് ഒന്നാമത്തത് ഏതാണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിഹാദ ഖദ്ദമഹ അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ ഹദീസ് ഫഖാല. ഇതിന്റെ തെളിവ് എന്താണ്? ഈ അഞ്ച് റുക്നുകളിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ള കാരണം, സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ പറഞ്ഞു, ബുനിൽ ഇസ്ലാം ഖല ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉണ്ടോ? അതാണ് അതിന്റെ ഒന്നാമത്തത്. അപ്പൊ അതാണ് അത് ഏറ്റവും ആഴമായത്, ഏറ്റവും ആയല, ഏറ്റവും പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടന്റ് ആയത്. അപ്പൊ ഷഹാദത്താനി ഇല്ലാഹി ബിൽ വഹദാനിയ്യ, രണ്ട് ഷഹാദത്തുകളാണ് ഇതിലുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ വഹദാനിയ്യത്തിന്റെ ഷഹാദത്ത്, അള്ളാഹുവിനെ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. രണ്ടാമത്തത് വലി നബിയ്യഹി ബി റിസാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അതാണ് റിസാലത്ത്. ആ രണ്ട് സാക്ഷ്യങ്ങളാണ് ഇതിലുള്ളത്. ഹുമ അലമു അർക്കൽ ഇസ്ലാം, ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ റുക്നുകളിൽ ഏറ്റവും ആഴമായത്. വഅലം വബാനിഹി ബൽ ഹുമ അസ്ലുദ്ദീനി വഅസാസുല്ലദി അലൈഹി യുബ്ന, ഇതാണ് അതിന്റെ അസൽ, ഇതാണ് അതിന്റെ അസാസ്, ഇതാണ് അടിത്തറ. അപ്പൊ അഞ്ച് റുക്നുകൾ, അഞ്ച് റുക്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഈ രണ്ട് ഷഹാദത്തുകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിന്റെ തെളിവുകൾ പറഞ്ഞു. വലാ ഇലാഹ ഇല്ലല്ലാഹി അലമുൽ കലിമാത്തി അലൽ ഇത്തിലാക്കി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മൊത്തത്തില് കലിമാത്തുകളിൽ ഏറ്റവും ആഴമായതാണ്. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, ഇസ്ലാമിന്റെ റുക്നുകൾ, റുക്നിന്റെ അർത്ഥം. രണ്ട്, ആ റുക്നുകൾ അഞ്ചെണ്ണം. മൂന്ന്, ആ റുക്നുകളിൽ തന്നെ അഞ്ചെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് സാക്ഷ്യങ്ങൾ. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്താണ്? ഏറ്റവും മഹത്തരമായിട്ടുള്ള കലിമത്താണ്. വഅഫ്ളുഹ വഅജല്ലുഹ വഹിയ അഫ്ളു ദിക്കർ, ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും മഹത്തരമാണ്, പ്രധാനപ്പെട്ടതാണ്. തെളിവെന്താ? യഖൂൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വലം പറഞ്ഞു, അഫ്ളു ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഫരീജ് അടി കൊടുത്തിട്ടുണ്ട് തിർമിദി ഇബ്നു മാജ. വയഖൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, അബൂ ഹദീസ് പറഞ്ഞു, രണ്ടാമത്തെ ഹദീസ്, ഖൈറു ദുആഇ ദുആ യൗമി അറഫ വഖൈറു മാ ഖുൽതു അന വ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. രണ്ടാമത്തെ തെളിയും പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അറഫാദി ദിവസത്തെ ദുആയാണ്. ഞാനും മറ്റുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം പറഞ്ഞ വാക്യേതാണ്, കൗലേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ല. ഇതിന്റെ അർത്ഥം അറിയാലോ. തഹ്രീജ് അടി കൊടുത്തിട്ടുണ്ട് അഹമ്മദ് തിർമിദി, ശൈഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസ്. അപ്പോൾ കലിമത്തുകളിൽ ഏറ്റവും ആഴം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്താണ്. അതിന്റെ ഹദീസിന് തെളിവ് പറഞ്ഞു, ന്യായത്തിൽ നിന്നുള്ള തെളിവുകൾ. വലിഹദ യഖൂലുല്ലാഹു തആല, അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഉമർ സലാമി ഖബിലി ഖബി റസൂലിൻ ഇല്ലാ നുഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാന ഫഅബ്ദുൻ, അംബിയായിൽ 25-ാമത്തെ ആയത്ത്. നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല, ആ റസൂല് വഹയി കൊടുത്തിട്ടല്ല, അതെന്ത്? ഞാൻ മാത്രമാണ് ആരാധ്യൻ, എന്നെ മാത്രം ആരാധിക്കണം. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട് അർത്ഥം. വഹിയ സുബ്ദത്തു ദഅവത്തുൽ മുർസലീൻ, വഹിയ സുബ്ദത്തു ദഅവത്തുൽ മുർസലീൻ വ ഖുലാസത്തു റിസാലത്തിഹിം. പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം, അതിന്റെ ഖുലാസ, അതിന്റെ കാമ്പ് എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ അവ്വലു കലിമത്തിൻ അസ്മാഉഹ അഖ്വാമുഹും മിനും, ഓരോ ജനതകളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രവാചകന്മാരിൽ നിന്ന് ആദ്യം കേട്ട കലിമത്ത് ഇതാണ്. അവ്വലു മാ യുഖാതബൂനഹും ബിഹി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അവരോട് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആ പ്രവാചകന്മാർ ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇബ്ദുല്ലാഹ് മലക്കും ഇലാഹിൻ വയർഹു, രണ്ടാമത്തെ ആയത്ത്, ആറാഫിലെ 59-ാമത്തെ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. വഖദ് നബ്ബഹ ഷെയ്ഖ്, എന്നിട്ട് ഷെയ്ഖ് ഇവിടെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ പറയുന്നു, ഷെയ്ഖ് ബിനവാസ് ഇവിടെ ഉണർത്തിയത്, അന്ന ഹാദൽ മഖാമ മഖാമു തഅലീമിൻ തഅലീമി ഷഹാദതൈനി യുഹ്താജു ഇലാ ഷർഹി മഅനിഹ, ഈ രണ്ട് ഷഹാദത്തിന്റെ മഅനയാണ്. മാ ബയാനി ഷുറൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഷുറൂത്തുകൾ വിശദീകരിക്കുന്നതോടൊപ്പം ഈ ഷഹാദത്ത് കലിമിന്റെ അർത്ഥമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോ റുക്നുകൾ, ആ റുക്നുകൾ അഞ്ചെണ്ണം, ആ അഞ്ച് റുക്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ തെളിവുകൾ ഹദീസ് എന്നുള്ളത്, ആയത്തുകളിൽ നിന്നുള്ളത്, മനസ്സിലായല്ലോ. ഇനി മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടുത്ത പാരഗ്രാഫ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? ഫഖൽ ദക്കറ റഹിമഹുല്ലാ, അതായത് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്, അന്ന ലാ ഇലാഹ, ലാ ഇലാഹ ലാ ഇലാഹ എന്നത് നാഫിയൻ, അത് നിരാകരണമാണ്. ജമിഅമാ യുഅബദു മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിരാകരണമാണ്. ഇല്ലല്ലാ എന്നുള്ളത് മുസ്ബിതൻ അല്ല, ഇബാദത്തൽ ഇല്ലാഹി വഹദഹു ലാ ശരീക ല. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ആവാചകം, അള്ളാഹു എന്നെ മാത്രമാണ് ഇബാദത്ത് എന്നുള്ളത് സ്ഥാപിക്കുകയാണ് ഇല്ലല്ലാ എന്നുള്ളത്. ഫഹിയ കലിമത്തുൻ ഖായിമത്തുൻ അലാ റുക്നൈനി അളീമൈനി വഅസാസൈനി മതീനൈനി. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് റുക്നുകളാണുള്ളത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റുക്നുകൾ. ഏതാണ് രണ്ട് റുക്നുകൾ? ലാ തൗഹീദ ലില്ലാഹി തബാറക വ തആല ഇല്ലാ ബിഹിമ, ഒരാൾക്ക് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാൻ കഴിയില്ല ഇത് രണ്ടുമില്ലാതെ. ഏത്? അൻ നഫിയു വൽ ഇസ്ബാത്. ഇത് നമ്മൾ പഠിച്ചിട്ട് ഒരു പോയിന്റാണ്, നഫിയും ഇസ്ബാത്തും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര റുക്നാണുള്ളത്? രണ്ട് റുക്ൻ. ഇപ്പൊ രണ്ടാമത്തെ പാഠം എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു തമാശ ഉണ്ടാവും മനസ്സിൽ, ഇതൊക്കെ എന്താ വളരെ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ദർസ് വായിച്ചപ്പോൾ തന്നെ ചില ആളുകൾക്ക് എന്താ സൂറത്ത് ഇതാജുലത്തിൽ അള്ളുദാലഹ മുതൽ ഗുലാബി റബ്ബിനാസ് വരെ അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിയ പഠിക്കണം എന്നൊക്കെ. അപ്പൊ ഇത് ആരുദ്ദേശിച്ചിട്ടുള്ള ദർശാണ്? സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള ദർശാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് രണ്ടാം മാസം മുതൽ പഠിച്ചു വരികയാണെന്നുള്ളത് പല ആളുകളും പറഞ്ഞല്ലോ, ചില ആളുകൾ അങ്ങനെ സംശയം പ്രകടിപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര ആളുകൾക്ക് ഇതാ സുലിതത്തിൽ അന്ന് സുൽസാലഹ മുതൽ ഈ സൂറത്ത് നാസ് വരെയുള്ള ആയത്തുകൾ ഹിഫ്ലുണ്ടാവും? എത്ര ആളുകൾക്ക് അത് ഹിഫ്ലുണ്ടാവും? ചില ആളുകൾക്ക് ഒരു പരിഹാസം, ഇതൊക്കെ എന്താ ചെറിയ സുഹൃത്തുക്കളല്ലേ, രണ്ടാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾ. എത്ര ആളുകൾക്ക്? ഇപ്പൊ 40 വയസ്സായ 50 വയസ്സായ ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അതല്ലാത്ത പ്രായമുള്ള ആളുകളുണ്ടാവും. ഇതാ സുലിതത്തിൽ അന്ന് സുൽസാലഹ മുതൽ, എന്താണ് സൽസല, എന്താണത്? മിൻഷരിൽ വസ്വാസിൽ ഖന്നാസ്, എന്താണ് ഖന്നാസ്? എത്ര ആളുകൾക്ക് അറിയാം? അത് എത്ര ആളുകൾക്ക് ഹിഫ്ദ് ഉണ്ടാവും? ഇതൊക്കെ ഇതിന്റെ വലിയ കുളണ്ടർമാരെ നടക്കുന്ന ആളുകളുണ്ടാവും, നേതാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകൾ അല്ലെ, വലിയ വലിയ വലുപ്പത്തരം പറഞ്ഞ് നടക്കുന്ന ആളുകൾ. ഞാനിതിന്റെ ആളാണെന്നുള്ളത് നമ്മളെ മനസ്സിൽ ചിലപ്പോൾ കിബറുണ്ടാവും, ശലഫിയത്തിന്റെ നടക്കണ്ടം അല്ലെങ്കിൽ മുജാഹിദിന്റെ നടക്കണ്ടം. എത്ര ആളുകൾക്ക്? വളരെ ചെറിയ സുഹൃത്തുക്കൾ, ഇതാ സുൽജില മുതൽ നാസ് വരെ. എന്താണ് ഖന്നാസ് എന്ന് പറഞ്ഞാല്? അപ്പൊ ഇത് എത്ര ആളുകൾക്ക് ഹിഫ്ദ് ഉണ്ടാവും? അപ്പൊ ഇതിനെ നമ്മൾ പരിഹസിച്ചിട്ട് കാര്യമല്ല. ഇത് മിനിമം ഷെയ്ഖ് ബിൻ ബാസ് ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ പൊതുജനങ്ങൾക്കുള്ള നിശ്ചയത്തെയാണ്. മിനിമം ഒരാൾ പഠിക്കേണ്ട സുഹൃത്തിനെ കുറിച്ചാണ് പറയുന്നത്. മിനിമം, ഈ മിനിമം പോലും ഇല്ലാത്ത എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അന്തസ്സോടുകൂടി സൂറത്തുൽ നാസ് അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഇതാ സുലിസിലത്ത് ഈ പറയപ്പെട്ടിട്ടുള്ള 17 സൂറത്തുകൾ അല്ലെങ്കിൽ 16 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് പേടിയില്ലാതെ കാല് വറക്കാതെ മുട്ടുവറക്കാതെ എത്ര ആളുകൾക്ക് പോകാൻ പറ്റും? നമ്മളെ നിലവാരം നമ്മൾ അളക്കേണ്ടത് അങ്ങനെയാണ്. ഇബിൽ ജൗസിയുടെ ഒരു വാചകം നമ്മളെടുത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പുള്ള ദർശനം. അള്ളാഹുവിന്റെ അടുത്ത് ഒരാൾക്ക് എത്രത്തോളം പരിഗണന ഉണ്ടെന്ന് ഒരാൾക്ക് അറിയണമെങ്കിൽ അയാളത് പരിശോധിച്ചാൽ മതി. നാട്ടിൽ ചിലപ്പോൾ നമ്മൾ വലിയ ആളായിരിക്കും, കുടുംബത്തിലും ഫാമിലിയിലും അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാവും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് എത്രത്തോളം പരിഗണന ഉണ്ട്? അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് ഈ 17 സൂറത്തുകൾ പഠിക്കാൻ പറഞ്ഞത് മിനിമമാണ്, അതറിയോന്ന് ഞാൻ ചോദിക്കുന്നത്. പല ആയിലല്ലോ ചില ആൾക്കൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ രണ്ടാം ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചെന്ന് പറഞ്ഞു. എന്നാ പറയട്ടെ, എന്റെ റുക്കിന് എന്താ? നിങ്ങൾ പറ എന്താ ലായിലെന്നെ റുക്കിന് എന്താ? രണ്ടൊരാള് പറഞ്ഞില്ല, എന്നാ ചൊല്ലിത്തരി മാപ്പിളയെന്ന് പറഞ്ഞില്ലേ കിലിമെല്ലാം പറഞ്ഞപ്പോ? കിലിമെല്ലാം അറിയണ്ടേ? എന്താ ലായിലുള്ള എന്റെ റുക്കിന്? അതാ പറഞ്ഞത്, രണ്ട് റുക്കിനാ. അപ്പൊ നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക, വേറെ വലിയ ആളായിട്ട് നടന്നിട്ട് കാര്യമില്ല നടത്തും. അപ്പൊ അതാണിത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുറൂസാണ്, ദുറൂസുൻ മുഹിമ്മ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലാണ് ഈ പറയുന്നത് എന്ത്, രണ്ട് റുക്കിനുകൾ ലായിലാഹിലൊക്കെ അത് സ്ട്രോങ് ആണ്. അതാണ് എന്ത്, നഫിയു വൽ ഇസ്ബാത്ത്. നഫിയും ഇസ്ബാത്തും, നഫിയ് നിരാകരണം, നിഷേധിക്കുക, മറ്റത് ഇസ്ബാത്ത് സ്ഥിരീകരണം. നോക്കോ, നഫിയുൻ ആമുൻ, എല്ലാറ്റിനെയും നിഷേധിക്കുക. ലിക്കുല്യമായി ഉഴവതും ഇന്ദൂനില്ല, എന്തിനാണ് അവിടെ നിരാകരിക്കുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിരാകരിക്കുക. അയ്യൻ കാന ജമാതനോ ഹയവാനനോ നബാത്തനോ വൈരിതാലിക്ക, പിന്നെ ജീവികളാകട്ടെ ചെടികളാകട്ടെ നിർജീവമായ വസ്തുക്കളാകട്ടെ ഛേദനുള്ളത് അചേതനമായതൊക്കെ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അല്ലെ, പിന്നെ മുറുക്കം പാമ്പ് മുതൽ മുള്ളും മുരിക്കും മുതൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാണ്ടോ അതിനൊക്കെ നിരാകരണം, അതാണ് ഇതിന്റെ ഒന്നാം ഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാം ഭാഗം, അതാണ് നഫി. സകല ഇതിനെ മനസ്സിൽ പിന്നെ കയറ്റിയിരുത്തി കുടി വെച്ചിരുത്തിയിട്ടുള്ള ദൈവങ്ങളെ ഇലാഹുകളെ സകലെണ്ണത്തിന് എന്താണ് അവിടെ തുടച്ച് വൃത്തിയാക്കുക, തല്ലി തകർത്തിട്ട് അവിടെ വൃത്തിയാക്കുകയാണ് നഫി. അതാണ് അതിന്റെ ഒന്നാമത്തെ റുക്ന്. വൈസ്ബാത്തുൻ ഖാസുൻ ലിൽ ഇബാദത്ത് ബികുല്ലി മഅനിഹാ ലില്ലാഹി വഹദഹു, എന്നിട്ട് അവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. നിരാകരണം മാത്രം പോരാ, അവിടെ ഇസ്ബാത്ത് കൂടി വേണം. എന്ത്, ഒരു മനുഷ്യന്റെ എല്ലാ ഇബാദത്തുകൾക്കും അർഹനായിട്ടുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതാണ് സ്ഥിരീകരണം, അതാണ് ഇസ്ബാത്ത്, ഇതാണ് ലാ ഇലാഹില്ലല്ലാഹിന്റെ രണ്ട് റുക്നുകൾ. അപ്പൊ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കുക എന്നുള്ളത്, ഇബാദത്തിന്റെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രം. അതാണ് നഫിയും ഇസ്ബാത്തും, നഫിയും ഇസ്ബാത്തും, അന്നഫിയു വൽ ഇസ്ബാത്ത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ്, നഫിയ് ഇസ്ബാത്ത്, ലാ ഇലാഹില്ലല്ലാഹിന്റെ രണ്ട് റുക്നുകൾ നഫിയ് ഇസ്ബാത്ത്. ഫമൻ നഫ വല യുസ്ബിത് ലാ യകൂൻ മുവഹ്ഹിദൻ, ഇനി ഒരാൾ നിഷേധിച്ചു എന്നാൽ ഇസ്ബാത്തില്ല, അയാൾ മുവഹ്ഹിദാണോ? അല്ല. നേരത്തെ പറഞ്ഞ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, അവർക്ക് ഒരു ഇലാഹുമില്ല, അവർക്ക് ഇസ്ബാത്തില്ല, ഒരു ഇലാഹുല്ല, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ആരുമില്ല, ആരുമില്ല, അവിടെ ഇസ്ബാത്തില്ല. അപ്പൊ അവന് മുഹീദായി തീരോ? ലായക്കോൻ മുഹീദൻ, അവൻ മുഹീദായി തീരില്ല. വമൻ അസ്ബത, ഇനി ഒരാൾക്ക് പിന്നെ സ്ഥിരീകരിച്ചു, വലം യൻഫി, അവൻ നിരാകരിച്ചില്ല, ലായക്കോൻ മുഹീദൻ, അവൻ മുഹീദായി തീരോ? അവനും മുഹീദായി തീരൂല. രണ്ടും വേണം, നഫിയും വേണം ഇസ്ബാത്തും വേണം. ഒരാള് സ്ഥിരീകരിച്ചു അള്ളാഹു ഇലാഹാണ്, അവിടെ നഫി ഇല്ല, പറ്റൂല. അള്ളാഹു ഇലാഹാണെന്നുള്ളത് അംഗീകരിച്ചു, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അവന്റെ ഇബാദത്തുകൾ കൊടുത്തു. അപ്പൊ അവിടെ നഫിയില്ല, അവ രണ്ടും വേണം. ഫലായക്കോൻ മുഹീദൻ ഇല്ലാ ബിൻ നഫി വൽ ഇസ്ബാത്, നഫിയും ഇസ്ബാത്തും ഇല്ലാതെ ഒരാൾക്ക് മുഹീദായി തീരാൻ സാധ്യല്ല. ഇനി അതിന്റെ ചില തെളിവുകൾ, ആയത്തുകൾ നോക്കിക്കോ. വഖല റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ലാ അയ്യാഹു, അവനെ മാത്രമല്ലാതെ. ഇസ്രായേൽ 23-ാം ആയത്ത്, വഖാല അസ്സവജല്ല വമാ ഉമിറു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിഅബ്ദുല്ലാഹ, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ. മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ മുഖ്ലിസീന ലഹുദ്ദീൻ എന്താ? അവിടെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർ ഇപ്പോഴും മലയാളത്തിൽ പറയും നിഷ്കളങ്കത എന്നുള്ളത്. അതിനാണ് ഉസൂലി സിത്ത പഠിച്ചത്. ഉസൂലി സിത്തന്റെ 6 ഉസൂലുകളിൽ അത് പഠിച്ച ആളുകൾക്ക്, അത് ദർസ് കേട്ട ആളുകൾക്കറിയാം. 1-ാമത്തെ അസലി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇഖ്ലാസ് ആയിരുന്നു. എന്താ നിഷ്കളങ്കത എന്ന അർത്ഥം പറഞ്ഞത്? അതിന്റെ അർത്ഥങ്ങളിൽ പെട്ട നമുക്ക് മലയാളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരർത്ഥം. ഉസൂലി സിത്തയിൽ 1-ാമത്തെ അസൽ എന്താ? ഇഖ്ലാസാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രമാക്കുക. അതാണ് മുഖ്ലിസ് ലഹുദ്ദീൻ. പല സുഹൃത്തുക്കളിലും നമ്മൾ കേട്ടുവരുന്നുണ്ടല്ലോ, മുഖ്ലിസ് ലഹുദ്ദീൻ, ഇഖ്ലാസ് നിഷ്കളങ്കമായിട്ട്, നിഷ്കളങ്കമായിട്ട്. അവിടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇഖ്ലാസ്. അതാണ് സുലിസിത്തയിലെ 1-ാമത്തെ അസല്. ഇതിനാണ് അത് വിശദീകരിച്ചത്. 1-ാമത്തെ അസൽ തന്നെ അദ്ദേഹം പറയുന്നതാണ്. അപ്പോ അബ്ദുല്ലാഹു മുസ്ലിം ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت ഇതിനെ ശർഹങ്ങൾ തഫ്സീർ എടുത്ത് നോക്കിയാൽ മതി. കുറച്ച് നമ്മൾ പണി എടുക്കണം, ഈ ആയത്തുകൾ കൂടി വിശദീകരിക്കുന്ന സമയം തീരെ കിട്ടില്ല. ഫമയ കഫർ ബി ത്വഗൂതി വ ബില്ലാഹി ഫഖദ് ഇസ്തംസഖ ബിൽ ഉർവത്തിൽ ഉസ്ഖ ഐ ലാ ഇലാഹ ഇല്ലല്ലാ. അവിടെ ഉർവത്തിൽ ഉസ്ഖ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ അവിടെ ത്വഗൂതിനെ നിഷേധിക്കണം, ഉർവത്തിൽ ഉസ്ഖ മുറുകെ പിടിക്കണം. ഉർവത്തിൽ ഉസ്ഖ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ അതിന്റെ തെളിവാണ്. നഫിയും വേണം ഇസ്ബാത്തും വേണം. അപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാന്റെ റുക്കൽ, അന്നഫിയു വൽ ഇസ്ബാത്, നിരാകരണവും സ്ഥിരീകരണവും. ഫതൗഹീദു കുഫ്റും ബിത്തോഗൂതി, തൗഹീദ് എന്നുള്ളത് തോഗൂത്തുകളെ നിഷേധിക്കലാണ്. വ ഈമാനു ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലുള്ള ഈമാനാണ്. അടുത്ത 44, ഫഹാദ മദ്ലൂലു കലിമത്തി തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാന്റെ ആശയം. ഫഹിയ ലൈസത്ത് കലിമത്തല്ലാ മഅനാ ലഹാ വ ലഫ്ളത്തല്ലാ മദ്ലൂല ലഹാ, ഇത് അർത്ഥമല്ലാത്തൊരു കലിമത്തല്ല, അതല്ലെങ്കിൽ ആശയമില്ലാത്തൊരു കലിമത്തല്ല. ബൽഹിയ കലിമത്തുൽ മുസ്തമിലത്തുൻ അലാ അഅലമിൽ മആനി വ അജല്ലിൽ മഖാസിദി വ അൻബലിൽ അഹ്ദാഫി വ അഅലമിഹാ തൗഹീദില്ലാഹി അസ്സ വജല്ല. അതിമഹത്തരമായ ആശയം, കൃത്യമായ ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തരമായിട്ടുള്ള പിന്നെ സംജ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അപ്പൊ അത് മകനല്ലാത്ത അല്ലെങ്കിൽ മദുലില്ലാത്തൊരു ഒരു പദമല്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇന്ന് ആളുകൾ ഉച്ചരിക്കുന്നത് എവിടെ അല്ലേ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. വെറുതെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ മകന അറിയില്ല, അതിന്റെ ആശയം അറിയില്ല, അതിന്റെ ഉള്ളടക്ക് എന്താണ് അതിലുള്ളതെന്നുള്ളത് അറിയില്ല. അപ്പൊ നഫിയാണ്, ഇസ്ബാത്താണ്. അങ്ങനെയുള്ള ഒരു കലിമത്താണ് എന്ത്? മഹത്തരമായിട്ടുള്ള പിന്നെ വിശാലമായിട്ടുള്ള അർത്ഥം ഉൾക്കൊള്ളുന്ന, കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉൾക്കൊള്ളുന്ന ഒരു പദമാണേത്, കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫല യകൂനു അബ്ദു മുവഹ്ഹിദൻ, അടുത്ത പാരഗ്രാഫിൽ അടുത്ത പോയിന്റാ പറയുന്നത്, ഒരാൾക്ക് മുഹീദായിരിക്കാൻ സാധ്യമല്ല, ഇല്ല ബി തഹ്ഖീഖി മാ ദല്ലത്ത അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യാതെ, തഹ്ഖീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയോഗവൽക്കരിക്കാതെ ഒരാൾക്ക് എന്താകാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പ്രയോഗവൽക്കരിക്കാതെ ഒരാൾക്ക് മുഹീദായി തീരാൻ കഴിയില്ല. മൻ നഫിയൽ ഉബൂദിയ്യ അൻ കുല്ലി മൻ സിവല്ലാ വ ഇസ്ബാത്തിൽ ഉബൂദിയത്തി ബി കുല്ലി മആനിഹാ ലില്ലാഹി വഹദഹ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യണം? തഹ്ഖീഖ് ചെയ്യണം. അതെന്താണ്? അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഉബൂദിയത്തിൽ നിന്നൊന്നും കൊടുക്കരുത്. ഉബൂദിയത്ത് ആർക്ക് മാത്രമാണ്? അത് അല്ലാഹുവിന് മാത്രമാണ്. വലിഹദ ഫൈന ഖായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖൻ വസിദ്ഖൻ ലാ ഇദുഇ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ലായിലല്ല തഹക്കീക്കാർക്ക് അത് പ്രയോഗവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹക്കായിട്ട് സിദ്ഖായിട്ട് ലായിലല്ല പറയുന്ന ഒരാൾ അള്ളാഹു ഇല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കും, അള്ളാഹു ഇല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. വല യസ്തഗീസു ഇല്ലാ ബില്ല, അള്ളാഹു ഇല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യില്ല. വല തവക്കലു ഇല്ലാ അലല്ലാഹ്, അള്ളാഹു ഇല്ലാത്തവരുടെ മേൽ തവക്കുലാക്കില്ല. വല യത്ലുബുൽ മദദ ഇല്ലാ മിനല്ല, അള്ളാഹു ഇല്ലാത്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നും സഹായം തേടില്ല. വല യദ്ബഹു ഇല്ലാ അലില്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ അയാൾ ദബ്ഹ് അറവ് നടത്തുകയില്ല. വല യൻദുറു ഇല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ട് അയാൾ നദർ ചെയ്യില്ല, നേർച്ച നടത്തില്ല. വല യസ്രിഫു ഷൈഅ മിനൽ ഇബാദത്ത് അവന്റെ ഇബാദത്തുകളിൽ പെട്ട എന്തൊന്നും തന്നെ അള്ളാഹുവിന് മാത്രമായിരിക്കും അയാൾ ചെയ്യുക. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും അയാളുടെ ഇബാദത്തിന്റെ ഒരു അംശവും അയാൾ കൊടുക്കില്ല. കൊല്ലിന്റെ സ്വലാത്തി അനുസിക്കുകയോ മഹിയായോ മാത്തിൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹുവിദാൽ കൊമിർത്തു വാൻ അവ്വൽ മുസ്ലിമീൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹക്കീക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അത് കേവലം ഉച്ചരിക്കുക എന്നുള്ളതല്ല, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്തിന്റെ ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഷിർക്കുൻ അസ്ഹർ പെട്ടു, ഷിർക്കുൻ അക്ബർ പെട്ടു. ഷിർക്കുൻ അക്ബറിൽ നിന്ന് മാത്രം കഴിച്ചിലായ പോരാ, തൗഹീദിന്റെ ഭാഗം തന്നെയാണ്, ഇഖ്ലാസിന്റെ ഭാഗം തന്നെയാണെന്ത് ഷിർക്കുൻ അസ്ഗാറും, അതും പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. രണ്ടും ഹുക്കുമിൽ വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ അതിന്റെ തെളിവ് പറഞ്ഞാൽ ആമിലായത്താണ്, ഇന്ന സ്വലാത്തി വനസിക്കുമത്തിലെ റബിലാണ്. വബിഹാല യുവലമു അന്ന മുജറദ ഖൗലി ഹാദിഹിൽ കലിമത്തിൽ ലായക്ഫി, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് നാവ് കൊണ്ട് ഉച്ചരിച്ചതുകൊണ്ട് ഒരു ഫായിദയില്ല, ലായക്ഫി പോരാ, മതിയാവില്ല. ബലാബുദ്ദമിനൽ ഇൽമി അനാഹവൽ ഫഹ്മി മദ്ലൂലിഹ, അതിന്റെ ഉള്ളടക്കം അതിന്റെ ആശയം പഠിക്കണം, അതിന്റെ അർത്ഥം എന്താണെന്നുള്ള മനസ്സിലാക്കൽ നിർബന്ധമാണ്. ബലാബുദ്ദമിനൽ തഹ്ഖീഖി ലിഗായതിഹ വമഖ്സൂദിഹ, അതിന്റെ ലക്ഷ്യം അതിന്റെ ഉദ്ദേശം അത് തഹ്ഖീഖാക്കണം, നിർബന്ധമാണ്. മിൻ ഇഫ്റാദില്ലാഹി സുബ്ഹാനഹു വതആല ബിൽ വഹദാനിയ വഇഖ്ലാസി ദീനി ലഹു തബാറക വതആല അമ്മാ യഖൂൽ അൽ മർഉ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാൽ ഒരാൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അയാൾ പറയുന്നു, സുമ്മ യൻഖുദുഹ, പിന്നീട് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്നു, ലംഘിക്കുന്നു, ബി മഖാലിഹി ഔ ഫിആലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ അയാൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഏതുപോലെ കാൻ യദുഅ വഗൈറല്ലാഹി ബി അന്ന യഖൂല, അയാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, എങ്ങനെ മദദിയ ഫുലാൻ, ഒരാളെ വിളിച്ചിട്ട് എന്നെ സഹായിക്കണമെന്ന് പറയുന്നവ, അഴസിനിയ ഫുലാൻ, അല്ലെങ്കിൽ മറ്റൊരാളോട് ഇസ്തിഗാസ നടത്തുന്നവൻ, ആയുധം വിക്ക ഫുലാൻ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്നോ, മുൽത്തജുമിലേക്ക് ആ ഫുലാൻ, അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ നിന്നിലേക്ക് അഭയം തേടുന്നു എന്ന് ഔഹാൻ എതുബഹ ഔ ഇന്ദറലി ഖൈലില, ഇതൊക്കെ അതിൽ പെടും. അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരിയ, അതൊക്കെ എന്താണ് ഫഹാദിഹി കുല്ലുഹു നാഖിലുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കും, അതിനെതിരാകും, മുബായിലുൽ ഹാദിന് എതിരാണ് ഇതൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്. അപ്പൊ അത് പറയുന്ന ആൾ ലാ ഇലാഹ തഹ്ഖീഖ് ചെയ്തിട്ടില്ല. തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇബാദത്തിന്റെ എല്ലാം അള്ളാഹുവിന് മാത്രം, അത് ഒന്നും തന്നെ മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ ലാ ഇലാഹ ഉച്ചരിച്ചുകൊണ്ട് മാത്രം ഫായിദ മാഫി എന്നർത്ഥം. ഫലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നമാ തൻഫഉ ഖായിലഹ ഇദാ ഖാലഹ അൻ ഫഹ്മി ലിമഅനാഹ ഫതഹ്ഖീഖി ലിമദ്ലൂലിഹ, അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ പറയുമ്പോൾ മാത്രമാണ് അത് ഉപകാരപ്പെടുള്ളൂ. വഖിയാമിൻ ബിഗായതിഹ വമഖ്സൂദിഹ മിൻ തൗഹീദില്ലാഹി വഇഖ്ലാസി ദീനി ലഹു തബാറക വതആല, അതിന്റെ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ഇബാദത്താക്കുക എന്നുള്ളതാണ്, മറ്റൊരാൾക്കും ഇബാദത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അറിയാതെ എന്താണ് എത്ര ആളുകൾ ഇപ്പൊ ഖബറിങ്ങ് പോയി അവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളോട്, അല്ലെങ്കിൽ അമ്പിയാക്കളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ അവരത് തഹ്ഖീഖാക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? നഫിയാണ്, ഇസ്ബാത്താണ്. ആ നഫി ഇസ്ബാത്ത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ആയത്തുകൾ പറഞ്ഞു, അതിന്റെ ഹദീസുകളും പറഞ്ഞു. വലഗത കാല മുശ്രിക്കൂൻ അല്ലദീന ബുഇസ ഫീഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ഹമൂന മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഅന അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഅന ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നോ? എന്താണ് യഫ്ഹമൂൻ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ പറയണം, സംശയം വേണ്ട. നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് അവർക്ക് അവർ യഫ്ഹമൂന മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ മഅന അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ലാക്കിന്നഹും ഇസ്തക്ബറു അൻ ഖബൂലിഹ, അത് സ്വീകരിക്കാൻ അവർ അഹങ്കാരം കാണിച്ചു. ഇന്നഹും കാനു, തെളിവെന്താ, അവർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു, എന്നാൽ അഹങ്കാരം കൊണ്ട് കിബർ കൊണ്ട് അവർ സ്വീകരിച്ചില്ല. ഇന്നഹും കാനു ഇദാ ഖീല ലഹും, അവരായിരുന്നു അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇസ്തക്ബറൂൻ, അവർ കിബർ കാണിക്കുന്നവരായിത്തീരും. വയഖൂലുൻ, അവർ പറയും, അഇന്നാ ലതാരിഖു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ ഒരു ഷായറിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ ഇലാഹുകളെ ഉപേക്ഷിക്കുകയോ. അവർക്കത് മനസ്സിലായിട്ടുണ്ട്, എന്ത് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്, ഇലാഹുകളെ അവരാരാധിക്കുന്ന ഇലാഹുകളൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ മായന എന്നുള്ളത് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? മുശ്രിക്കുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നബിനോട് തിരിച്ചു ചോദിക്കുന്നത്, അവര് പിന്നെ ചോദിക്കണെന്ത്, ഒരു ഭ്രാന്തനായ ഷായറിന് വേണ്ടി, കവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യരെ ഒഴിവാക്കുകയോ. കാരണം ഹൈസ് ഫഹിമു അന്നഹ തഅനി തർക്കൽ ആലിഹതി വബുത്തിലാന ഇബാദത്തിഹ മിൻ ദൂനില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കിയത് എന്താണ്, അവരുടെ അവർ അള്ളാഹു പുറമെ ആരാധിക്കുന്നതിന്റെ ആ പൊള്ളത്തരം, അതിന്റെ നിരർത്ഥകത, അത് ഉപേക്ഷിക്കലാണ് മുഹമ്മദി പറയുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിഹാദ ഖാലും, ഇതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇൻ ഹാദാ ലശൈഉൻ ഉജാബ്. കണ്ട, അവർക്കത് തിരിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇലാഹുകളൊക്കെ ഒറ്റ ഇലാഹാക്കുകയാണോ? ഇത് വല്ലാത്തൊരു അതിശയുള്ള കാര്യം തന്നെയാണ്. അല്ല, ഒരൊറ്റ ആരാധന മാത്രം ആരാധിക്കണം എന്നാണ് മുഹമ്മദ് പറയുന്നത് അവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഞ്ചാമത്തെ ആയത്ത്, ഐ അംറുൻ ഫി ഗായത്തിൽ അജബി സുമ്മ അഖദു യതവാസവുന ബൈനഹും അല സബ്രി അല ഇബാദത്തിൽ ഇബാദത്തിൽ ആലിയ. അവർ ചെയ്തത് എന്താ, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇലാഹുകളിൽ തന്നെ ക്ഷമിച്ചുകൊണ്ട് ആ പിന്നെ ഇലാഹ് ആരാധ്യരെ തന്നെ ആരാധിക്കണം എന്ന് പറയണം അവർ ചെയ്തത്. ലാത്തെ ആകട്ടെ ഉസ്സ ആകട്ടെ, ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ തന്നെ ആരാധിച്ച് അതിൽ ക്ഷമിച്ചിരിക്കണം. വൻ തുലക്കൽ മൗലുംഹും അനിംഷു വസ്ബിറു അല ആലിഹത്തിക്കും ഇന്നഹാദാല ഷൈഉൻ യുറാദ്. സൂറത്തുൽ ആറാമത്തെ ആയത്ത് അതിൽ പോയിന്റ് എന്താണ്, വസ്ബിറു അവർ പറഞ്ഞു എന്നാണ്, നിങ്ങൾ ക്ഷമിച്ച് ക്ഷമ കൈക്കൊള്ളണം. അല്ല ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹുകളിൽ ക്ഷമ കൈക്കൊള്ളുന്ന എന്താണ്, നിങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കുന്നതിൽ ക്ഷമിച്ചിരിക്കണം. മുഹമ്മദ് പലതും പറയും, അതിന്റെ പിന്നിൽ അവന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ നിങ്ങളുടെ ആരാധന നിങ്ങൾ ഒഴിവാക്കരുത്, നമുക്കതിൽ സബർ ഉണ്ടാകണം. അവര് പറയുന്ന വയഹദ്ദിസു ബഅദുഹും ബഅദൽ മുഹത്തബിതീന ബിഹാദ സബർ, ഈ ക്ഷമയെ പരസ്പരം പ്രശംസിക്കും. ഇൻ കാദ യുദില്ലുന അൻ ആലിഹത്തിന ലൗല അൻ സബർന അലൈഹ. കണ്ടോ, നമ്മൾ ഈ ഇലാഹുകളെ ആരാധിക്കുന്നതിൽ നമ്മൾ ക്ഷമ കൈക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് നമ്മളെ വൈദ്യുതിക്കുമായിരുന്നു. കണ്ടോ, അത് അവർ അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു എന്നാണ് ഫുർഖാൻ 42-ാമത്തെ ആയത്ത്. ഐ ലൗല അന്നന തഹല്ലൈന ബിസബരി വഇല്ല കാദാന യുദില്ലുന അൻ ഹാദിഹി ലാലിയതി വ ഇബാദതിഹ. നമ്മളിതിൽ ക്ഷമിച്ചു നിന്നിട്ടില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്യുമായിരുന്നു, നമ്മുടെ ഇലാഹുകളിൽ നിന്ന് നമ്മളെ വൈദ്യുതിച്ച് കളയുമായിരുന്നു. ഫഹും അറഫു മായന ലായലല്ലാഹിന്റെ മായന അവര് അറിഞ്ഞു. അള്ളാഹുവിന് മാത്രമായിട്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കലാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് അവർ മനസ്സിലാക്കി. വൽകുഫർ ബികുല്ലി മഅബൂദിൻ സിവാഹു, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ മഅബൂദുകളെയും നിഷേധിക്കലാണ് ലായലല്ലാഹ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. വഅന്ന കുല്ല മഅബൂദിൻ സിവല്ലാഹി തബാറക വതആല ഇബാദതുഹു ബാത്തില യജിബു അൻ യുക്ഫറ ബിഹി. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെ ആരാധിക്കുന്നു അതൊക്കെ എന്താണ്, ബാത്തിലാണ്, അതിനെ നിഷേധിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ തോഗൂത്തിന് ആര് നിഷേധിച്ചോ, അവനാണ് ഉറവത്തിൽ ഉസ്കം മുറുകെ പിടിച്ചവൻ, അതിലായുള്ള മുറുകെ പിടിച്ചവൻ. ബിഖിലാഫിൽ മുശ്രിക്കീന ഫി സമാൽ മുതഅഖിർ, പിൽക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്കെതിരായി. എന്താണ് പിൽക്കാലഘട്ടക്കാരായ മുശ്രിക്കുകളുടെ അവസ്ഥ? ഇദാലം യസ്തക്ബിറു അൻ ഖബൂലിഹ നുതഖൻ, വായ കൊണ്ട് നാവ് കൊണ്ട് അത് ഉച്ചരിക്കാൻ അവർക്ക് കിബറില്ല. വലിയുറദ്ദീദൂനഹ മറാത്തിൻ വകറാത്തിൻ, മറാത്തിൻ കറാത്തിൻ, അതൊരു പ്രയോഗമാണ്, ആവർത്തിച്ച് രണ്ട് നാവ് കൊണ്ട് അത് പറയുന്നുണ്ട്, ലായിലുള്ള പറയുന്നുണ്ട്, അതിനവർക്ക് കിബറൊന്നുമില്ല. ലാക്കിനഹും ഖദൂഹാബി മഖാലിഹിം വഫിആലിഹിം, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്തു, അവരതിനെ ലംഘിച്ചു. തൊള്ളകൊണ്ട് അവർ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് ലായിലുള്ള. എങ്ങനെയാണ് അവരതിനെ ലംഘിച്ചത്? ദുആഅനിൽ മഖബൂരീന വസ്തിആസതം ബിഹിം വൽതിജാഇലൈഹിം ഫി തഫ്രീജിൽ ഖുർബാത്തി വഖളായിൽ ഹാജാത്ത്, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്നതിന് വേണ്ടി, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആസ ചെയ്തുകൊണ്ട് ഖബറിലുള്ള ആളുകളോട് ദുആ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയുന്നുണ്ട്, അശാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ഇങ്ങനെ ലംഘിച്ചു. മഅദബിഹില്ലഹും വനദിനും വൈരദാലിക്ക, അവർക്ക് വേണ്ടി ബലിയർത്തുകൊണ്ട് അവർക്ക് നേർച്ച നേർന്നുകൊണ്ട്. ഫയ്യു ഷൈഇൻ അൻഫഅഹു ദാലിക്കന്നതോ, പിന്നെ എങ്ങനെയാണ് അവരുടെ ആ ഉച്ചാരണം കൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് എന്തൊരു ഫായിദയാണ് അവർക്കുള്ളത്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നഫിയാണ്, ഇസ്ബാത്താണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മായന. അൽഹാസില് ചുരുക്കം, അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നമാ തൻഫഉ ഖൈലഹ ഇദാ ഹഖഖ ബദല്ലത അലൈഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് തഹ്ഖീഖ് ചെയ്യണം. കമാ ഖാല ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതുപോലെ, നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ബിതൻ അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അതിന്റെ വാചകം ഒന്നുകൂടി എടുത്തു കൊടുത്തു. ഐ ഫലാ യദുഉ ഇല്ലല്ലാഹ് വലാ യസ്തഗീസു ഇല്ലാ ബില്ലാഹ് വലാ യതവക്കലു ഇല്ലാ അലല്ലാഹ് വലാ യദുബഹു ഇല്ലാ ഇല്ലല്ലാഹ് വലാ യൻദുറു ഇല്ലാ ലില്ലാഹ് വലാ യസ്രിഫു ഷൈഅൻ മിനൽ ഇബാദതി ഇല്ലാ ലില്ലാഹി തബാറക വതആല. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്, അല്ലാഹു അല്ലാത്ത ആരോടും ഇസ്തിഗാസ ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് തവക്കിലാക്കരുത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തരുത്, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി നേർച്ച നേരരുത്, ഇബാദത്തിന്റെ ഒന്നും തന്നെ. വലായസ്രി ഫുഷൈ അമ്മിനൽ ഇബാദത്തി ഇല്ലാ ലില്ലാഹി തബാറക വതആല വഹദഹു. ഇബാദത്തിന്റെ എന്തെല്ലാം ഉണ്ടോ അത് നമ്മുടെ മനസ്സിന്റെ തേട്ടമാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മാന. ഇനി വ അമ്മാ ഷുറൂത്, അതാണ് ഇനി അടുത്തത് നമുക്ക് വിശദീകരിക്കാനുള്ളത്.